മാത്യു ജോസഫ് എഴുതിയ ലേഖനം വലിയവരാക്കുന്ന വാത്സല്യം നേടാൻ. പണ്ട് ഇസ്രയേൽ എന്ന രാജ്യത്ത് ആടുകളെ മേയ്ക്കുന്ന തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ഒരു യുവാവുണ്ടായിരുന്നു. ആ രാത്രിയും കിടന്നുറങ്ങുന്ന സമയം വരെയും അവനെ പുറംലോകം അറിഞ്ഞിരുന്നില്ല. അവന്റെ ജീവിതപാത അന്നുവരെയും വളരെ ഇടുങ്ങിയതായിരുന്നു. അവന്റെ പേര് അവന്റെ വീട്ടുകാർക്കല്ലാതെ മറ്റാർക്കും സുപരിചിതമായിരുന്നില്ല. ഒരു ഇടയച്ചെറുക്കന് ഇതിലപ്പുറം എന്തു പ്രതീക്ഷിക്കാൻ, സ്വപ്നങ്ങൾ കാണാൻ. എന്നാൽ തൊട്ടടുത്ത ദിനം ഉറങ്ങിയെണീറ്റപ്പോൾ അവന്റെ ദൈവം അവനെ വിളിച്ചു. അവനെ വലിയവനാക്കി, അവന്റെ പാതകൾ വിശാലമാക്കി. അന്നുവരെയും ഇസ്രയേലിന്റെ മലഞ്ചെരുവിൽ ആടിനെ നോക്കി നടന്നവൻ ആ രാജ്യത്തിന്റെ രാജാവായി. ആരുടെയെല്ലാം മുമ്പിൽ അവൻ ഓച്ചാനിച്ചു നിന്നോ, അവർ അന്നുമുതൽ അവന്റെ മുമ്പിൽ തലകുമ്പിട്ടു നിന്നു. അവന്റെ വീടും സ്ഥലവും മാത്രമായി ഒതുങ്ങിക്കൂടിയ ആ ചെറുപ്പക്കാരന് ഇസ്രയേൽ രാജ്യം മുഴുവൻ അധീനതയിലായി. ആരും അറിയപ്പെടാതിരുന്ന അവന്റെ പേര് അന്നുമുതൽ അനശ്വരമായി. ഇന്നും അവന്റെ നാമം ആത്മീയ ലോകത്ത് അനേകായിരങ്ങൾക്ക് ആവേശമായി നിലനിൽക്കുന്നു. ഈ ദാവീദ് എന്ന ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിന്റെ ഇന്നലകളെ നോക്കി, നടത്തിയ വഴികളും വിധങ്ങളും മറന്നുപോകാതെ തന്റെ വളർച്ചയുടെ വിജയരഹസ്യം ഇങ്ങനെ എഴുതിവെച്ചു. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, അവിടുന്ന് എന്റെ പാത വിശാലമാക്കി. സങ്കീർത്തനങ്ങൾ 18:36. ജീവിതത്തിൽ അല്പം കൂടി വലുതാവാനും ഉയർച്ച പ്രാപിക്കാനും ആഗ്രഹിക്കാത്തവരായി നമ്മിൽ ആരുണ്ട്? ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വളരാൻ വേണ്ടി എന്തെല്ലാം പെടാപ്പാടുകളാണ് ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നാൽ ഇതാ വിജയരഹസ്യം സ്വർഗം വെളിപ്പെടുത്തുന്നു. മനുഷ്യന്റെ വിജയം ദൈവത്തിന്റെ കരങ്ങളിലാണ്. പ്രഭാഷകൻ 10:5. മലബാറിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനെ എനിക്കറിയാം. നമുക്കയാളെ ബേബിച്ചൻ എന്ന് വിളിക്കാം. ജന്മനാ ശാരീരിക വൈകല്യങ്ങളുടെ പൂർണ്ണരൂപമായിരുന്നു ആ മനുഷ്യൻ. ഒരു മനുഷ്യപ്രകൃതിയിൽ ശിരസ്സുമാത്രം വളർന്ന രൂപം. കഴുത്തിന് താഴേക്ക് ചലനശേഷി കാര്യമായില്ല. പരസഹായം കൂടാതെ ഒരു കാര്യവും നടത്താൻ സാധിക്കാത്ത ശൈശവ ബാല്യകാലങ്ങൾ. പൂർണ്ണ വളർച്ച പ്രാപിച്ചപ്പോഴും 15 കിലോയിൽ താഴെ മാത്രം തൂക്കം. ലോകം അദ്ദേഹത്തെ ജനിച്ചപ്പോൾ തന്നെ എഴുതിത്തള്ളി. ഇരുളടഞ്ഞ ഭാവി, വിവാഹം, മക്കൾ, ഇതെല്ലാം ചിന്തിക്കാൻ പോലും കഴിയാത്ത ചുറ്റുപാടുകൾ, വൈകല്യങ്ങൾ. എന്നാൽ കർത്താവിന്റെ വാത്സല്യം അദ്ദേഹത്തെ വലിയവനാക്കി. അവിടുന്ന് അവന്റെ ഇടുങ്ങിയ പാത വിശാലമാക്കി. അവിടുന്നാണ് സത്യദൈവമായ യേശു ക്രിസ്തു. ഒരിക്കൽ പോലും വിവാഹ ജീവിതം സ്വപ്നം കാണാൻ കഴിയാതിരുന്ന ബേബിച്ചേട്ടന് ഈ ദൈവം ആരോഗ്യവതിയായ ഭാര്യയെ നൽകി. 2 ആൺമക്കളുടെ പിതാവാണ് ഇന്ന് ബേബിച്ചേട്ടൻ. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കാൻ കർത്താവ് ബേബിച്ചന്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. ഭിന്നശേഷിക്കാരുടെ അഭൂതപൂർവമായ നേട്ടങ്ങൾക്കുള്ള രാഷ്ട്രപതി മെഡൽ വാങ്ങുവാൻ മാത്രം ദൈവം അദ്ദേഹത്തെ വലിയവനാക്കി. തന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ സന്തോഷവാനായി ഇന്ന് അയാൾ ജീവിക്കുന്നു. ലോകം മനുഷ്യന്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നത് മറ്റൊന്നാണ്, മസിൽ പവറും മണിപ്പവറും. മസിൽ പവറും മണിപ്പവറും ഉണ്ടെങ്കിൽ ആർക്കും ജീവിത പുരോഗതി കൈവരിക്കാം എന്നതാണ് ആ ആശയം. പണത്തിനുമീതെ പരുന്തും പറക്കില്ല എന്നാണല്ലോ ചൊല്ല്. എന്നാൽ അതല്ല സത്യം. യഥാർത്ഥ സത്യം ബൈബിൾ പഠിപ്പിക്കുന്നു, കിഴക്കുനിന്നോ പടിഞ്ഞാറുനിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. ഒരുവനെ താഴ്ത്തുകയും അവരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. സങ്കീർത്തനങ്ങൾ 75:6-7. മറ്റൊരു സംഭവം പങ്കുവയ്ക്കാം. അനുകരണീയമായ മാതൃകയിൽ ജീവിച്ചു പോന്ന ഒരു കുടുംബം. കുടുംബനാഥൻ കൂലിപ്പണിക്ക് പോയി ആ കുടുംബത്തെ പോറ്റുന്നു. 3 മക്കളെ നൽകി ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. സന്തോഷകരമായി മുന്നോട്ടു പോകുമ്പോൾ ഒരു അത്യാഹിതം ആ കുടുംബത്തിൽ സംഭവിച്ചു. പറയത്തക്ക കാരണങ്ങളൊന്നുമില്ലാതെ ആ കുടുംബനാഥൻ ഒരു രാത്രിയിൽ തൂങ്ങി മരിച്ചു. വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായ ആ മനുഷ്യന്റെ മരണം നാടിനെ നടുക്കിക്കളഞ്ഞു. ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നാട്ടുകാർ അടക്കം പറഞ്ഞു, പിറക്കമുറ്റാത്ത ഈ പിള്ളേരെയും കൊണ്ട് ഇവൾ എന്തു ചെയ്യും? ഈ ദുർമരണം നടന്ന വീട്ടിൽ ഇവർ എങ്ങനെ ജീവിക്കും? വളർന്നു വന്നാലും അപ്പൻ ആത്മഹത്യ ചെയ്ത പാരമ്പര്യമുള്ള ഈ മക്കൾക്ക് ആര് പെണ്ണുകൊടുക്കും? എന്നാൽ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. സങ്കീർത്തനങ്ങൾ 27:10 എന്ന് വാഗ്ദാനം നൽകിയ കർത്താവിന്റെ വാത്സല്യം അവരെ വലിയവരാക്കി. അവിടുന്ന് അവരുടെ പാത വിശാലമാക്കി. ദൈവം അവരുടെ പിതാവാകുന്ന കാഴ്ചയാണ് പിന്നീട് ആ നാട് കണ്ടത്. അതിൽ 3 മക്കളും വിവാഹം കഴിച്ച് കുടുംബമായി സന്തുഷ്ടരായി ജീവിക്കുന്നു. മനോഹരമായ ഭവനവും സാമ്പത്തിക സുസ്ഥിതിയും നൽകി കർത്താവ് അവരെ ഉയർത്തി. ലോകവും ജഡവും നമ്മോട് പറയുന്ന ചില ചിന്തകൾ ഇവയാണ്. ആരോഗ്യമുണ്ടെങ്കിലേ ഭാവിയുള്ളൂ, വരുമാനമുള്ളൂ. സൗന്ദര്യമുണ്ടെങ്കിലേ സമൂഹത്തിൽ ശോഭിക്കാൻ കഴിയൂ. ജോലിയുണ്ടെങ്കിലേ പെണ്ണു കിട്ടൂ. വിദേശത്തു പോയാലേ രക്ഷയുള്ളൂ. നല്ല സാഹചര്യമില്ലെങ്കിൽ വിശുദ്ധിയിൽ വളരാൻ കഴിയില്ല. വരങ്ങളില്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ പോകുന്നു ലോകത്തിന്റെ ചിന്തകൾ. എന്നാൽ ഇതെല്ലാം അപൂർണ സത്യങ്ങളാണെന്ന് യേശു പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ മേൽപ്പറഞ്ഞതൊന്നും ഇല്ലെങ്കിലും ദൈവകൃപയുണ്ടെങ്കിൽ ഉയരാനും വളരാനും കഴിയുമെന്നാണ് വിശുദ്ധ ബൈബിൾ ഓർമ്മിപ്പിക്കുന്നത്. റോമ 9:16 നാം വായിക്കുന്നു, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. മേൽപ്പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നു, കർത്താവിന്റെ വാത്സല്യമാണ് നമ്മെ വലിയവരാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാത്സല്യം നേടാൻ നാം എന്തു ചെയ്യണം? യേശുവിന്റെ വത്സല ശിഷ്യനായ യോഹന്നാൻ കർത്താവിന്റെ വക്ഷസ്സിനോട് ചേർന്നിരുന്നാണ് യേശുവിന്റെ വത്സലനായതെന്ന് വ്യക്തം. അതേ മാർഗമാണ് നമ്മുടെയും മുന്നിലുള്ളത്. യേശുവിനോട് ചേർന്ന് നടക്കുക, അവന്റെ സ്വന്തമായി ജീവിക്കുക, അവന്റെ ഹൃദയം വേദനിക്കുന്നതൊന്നും ചെയ്യില്ലെന്ന് തീരുമാനമെടുക്കുക, സഹനങ്ങളിലും പ്രതിസന്ധികളിലും വിശ്വാസത്തെ മുറുകെ പിടിക്കുക. സങ്കീർത്തനം 116:10, ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തുസൂക്ഷിച്ചു. രണ്ടാമതായി, ദൈവത്തിനുമുമ്പിൽ വിശ്വസ്തതയോടെ ജീവിക്കുക, ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. 1 മക്കബായർ 2:53 ജോസഫിന്റെ ഉയർച്ചയുടെ രഹസ്യം വായിക്കുന്നു. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന്റെ അധികാരിയായി ഉയരുകയും ചെയ്തു. ഈ ലേഖനം വായിക്കുന്ന നിങ്ങൾ കൊടിയ ദുരിതത്തിലും കഷ്ടതയിലുമാണോ? വിശ്വാസം മുറുകെ പിടിച്ച് കൽപ്പനകൾ പാലിച്ച് ദൈവത്തിന്റെ വത്സലരായി മാറി ദാവീദിനെയും ജോസഫിനെയും പോലെ നമുക്കും ഉയർച്ച പ്രാപിക്കാം. നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും. ജോബ് 8:7.